ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എവരി ഹോം ബൈബിൾ സ്കൂൾ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും വന്ദനമറിയിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലെ മുഖപക്ഷം എന്ന മാരകമായ തെറ്റിനെ, വിപത്തിനെ യാക്കോബ് ചൂണ്ടിക്കാണിക്കുന്നതാണല്ലോ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ, ഈ ക്ലാസ്സിൽ 10-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയുള്ള ഭാഗം ഞാൻ ആദ്യം ഗുരുവാക്യമായിട്ട് വായിക്കുന്നു. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കുല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കുല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ഇവിടെയും യാക്കോബ് വളരെ നിർണായകമായ, വളരെ വ്യക്തമായ ചില സന്ദേശങ്ങൾ നൽകുന്നതായി നമുക്ക് കാണാം. അതായത്, സാധാരണ ഏത് മനുഷ്യരും ശ്രദ്ധിക്കാത്ത ഒരാശയമാണ് ഇവിടെ യാക്കോ പറയുന്നത്. ന്യായപ്രമാണം പ്രമാണിച്ച് കഴിഞ്ഞ നാളുകൾ ജീവിച്ച പഴയ ഇസ്രായേലായ യഹൂദനോടാണല്ലോ സംസാരിക്കുന്നത്. യഹൂദനിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരോടാണ്, വന്നവർക്കാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണം മുഴുവൻ ഇങ്ങനെ ചെയ്തു വന്നെങ്കിലും നിങ്ങൾക്കതിനകത്തൊക്കെ അപാകതകൾ പറ്റി. നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ടായിരുന്നു, ന്യായപ്രമാണത്തിൻ്റെ ഒട്ടുമുക്ക കാര്യങ്ങളും നിങ്ങൾ പ്രമാണിക്കുന്നെങ്കിൽ തന്നെയും ചിലതിൽ നിങ്ങൾ തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായ ഒന്നാണ് എന്നാണ് യാക്കോ പറയുന്നത്. അദ്ദേഹം ഇവിടെ പറയുകയാണ്, ഒന്നിൽ തെറ്റിയാൽ എല്ലാറ്റിനും തെറ്റിയതിനും തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. 10-ാം വാക്യം, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ട് ഒന്നിൽ തെറ്റിയാൽ, ഏതെങ്കിലും ഒരു കുറ്റത്തിൽ അവൻ പിടിക്കപ്പെട്ടാൽ, അവനെ മുഴുവൻ ന്യായപ്രമാണം ലംഘിച്ച ഒരാളായിട്ട് അന്നത്തെ സമൂഹം അല്ലെങ്കിൽ അന്നത്തെ വ്യവസ്ഥിതി അവനെ കരുതുകയുള്ളായിരുന്നു. ദൈവസഭയിലും അത് ബാധകമാണ് എന്നാണ് യാക്കോ പറയുന്നത്. ഏതെങ്കിലും ചിലയിടത്തൊക്കെ വിശുദ്ധരാകുക, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രം നാം വിശുദ്ധരാകുക എന്നുള്ളതല്ല. എല്ലാ അനുഭവങ്ങളിലും, അത് യേശു ക്രിസ്തു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞല്ലോ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നമ്മുടെ എല്ലാ ഭാവങ്ങളിലും യേശുവിനെ അനുകരിക്കുന്നവരായി നാം മാറണം. അതാണല്ലോ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ, ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഒരിതിലും തെറ്റാത്ത ചിലർ, ചില കാര്യങ്ങളൊക്കെ മേനി പറയുന്നവരുണ്ട്. ആരാധനയിൽ, പാട്ടിൽ, പ്രാർത്ഥനയിൽ, കൊടുക്കുന്നതിൽ, വാങ്ങുന്നതിൽ, സുശേഷ വേലക്കാരെ സഹായിക്കുന്നതിലൊക്കെ ഞാൻ ഒരുപാട് മുമ്പിലാണ്. പക്ഷേ അവർ ധരിച്ചു വെച്ചേക്കുന്നവരാണ് ആത്മീകർ. അപ്പോൾ തന്നെ അവരിൽ ചിലപ്പോൾ ന്യായപ്രമാണത്തിലെ അതിപ്രധാനമായ, വചനത്തിലെ അതിപ്രധാനമായ കൽപ്പനാലംഘമുള്ളവരായിരിക്കാം, അലംഘനമുള്ളവരായിരിക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രസാദിപ്പിക്കുന്നതിന് പകരം എല്ലായിടത്തും ഒരുപോലെ വിശുദ്ധരായി മാറുന്നവനെ ആത്മീകനാകാൻ കഴിയുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട നിർണായകമായ ഒരു വിഷയമാണിത്. എവിടെയും തെറ്റാത്ത, എല്ലായിടത്തും എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമയായി മാറിയാലേ ക്രിസ്തീയ ജീവിതം വിജയകരമായി മാറൂ എന്നാണ് ഇവിടെ യാക്കോബ് സമർത്ഥിക്കുന്നത്. ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുന്നവൻ ഒന്നിൽ തെറ്റിയാൽ അവൻ പൂർണ്ണ തെറ്റുകാരനാകുകയാണ്. മറ്റ് കൽപ്പനകളൊന്നും ലംഘിച്ചില്ലെങ്കിൽ പോലും മുഖപക്ഷം കാണിക്കുന്നവരും കൽപ്പനാലംഘികളാണെന്നാണ് യാക്കോ പറയുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ഏകത ഒന്നിൻ്റെ ലംഘനം മുഴുവൻ്റെയും ലംഘനമാണെന്നുള്ള സുഖമായ അനുമാനത്തിൽ യാക്കോ നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. അതായത്, ഇതെല്ലാം ഒരു ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു ചങ്ങല പോലെയാണ് ദൈവീക പ്രമാണങ്ങൾ. പല ചങ്ങല കണ്ണികളുള്ള ഒരു ചങ്ങലയിലെ ഒരു കണ്ണി ഇളക്കി മാറ്റിയാൽ ആ ചങ്ങലയെ കൊണ്ട് പ്രയോജനമില്ലാത്തതുപോലെ ദൈവവചനം, ദൈവീക വ്യവസ്ഥകൾ ഒന്നിനോടൊന്ന് ചങ്ങല പോലെ ദൈവം കോർത്തിണക്കിയിട്ടിരിക്കുകയാണ്. ഹൃദയത്തിൻ്റെ വിശുദ്ധിയും ജീവിതത്തിൻ്റെ വിശുദ്ധിയും വാക്കിലെ വിശുദ്ധിയും നോട്ടത്തിലെ വിശുദ്ധിയും പ്രവൃത്തിയിലെ വിശുദ്ധിയും എല്ലാം ഒരുപോലെ ചങ്ങലകളിലെ ഓരോ കണ്ണികളാണ്. അതിൽ ഒന്നിന് ഇടു വന്നാൽ, ഒന്നിന് സ്ഥാനഭ്രംശം വന്നാൽ ആ ചങ്ങല കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നമ്മൾ വലിയ കാര്യമാക്കാത്ത ചില ചെറിയ കുറവുകൾ പോലും നമ്മെ ജീവിതത്തെ മൊത്തം ബാധിക്കുന്ന ഒന്നായി മാറാം. അതുകൊണ്ട് ഒന്നിലും കുറവില്ലാത്തവരായി മാറുവാൻ ദൈവവൈദ്യൽ തയ്യാറാകണം എന്നാണ് യാക്കോ പറയുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, ന്യായപ്രമാണം തുന്നലില്ലാത്തൊരങ്കി പോലെയാണ്, അതിൽ ഒരു ഭാഗം കീറിയാൽ മുഴുവൻ കീറിയതായി കണക്കാക്കണം, അതൊരു സമ്പൂർണ്ണ ശൃംഖലയാണ്, ഒരു കണ്ണ് പൊട്ടിയാൽ അതിൻ്റെ പൂർണ്ണത മുഴുവൻ നഷ്ടപ്പെട്ടതായി കണക്കാക്കണം, സ്നേഹം ലംഘിച്ചാൽ ന്യായപ്രമാണം മുഴുവൻ നാം ലംഘിക്കുകയാണ്. കാരണം സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. ആകയാൽ ഏറ്റവും ചെറിയ കൽപ്പനകൾ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടുമെന്നാണല്ലോ യേശു പറഞ്ഞാൽ ഇടയായത്. ന്യായപ്രമാണം ഒരു ഏകമായി കരുതേണ്ടത് കൊണ്ടെന്ന് ഇവിടെ യാക്കോബ് പറയുന്നു. ന്യായപ്രമാണം ന്യായദാതാവിൻ്റെ ഹിതം പ്രതിഫലിപ്പിക്കുന്നതിനാൽ അഭിവാജ്യമായ ഒന്നിൻ്റെ ഘടകമാണ് ഓരോ കൽപ്പനയും. അതുകൊണ്ട് ഒരു കൽപ്പന ലംഘിക്കുന്ന പോലും ദൈവത്തോടുള്ള അനുസരണക്കേടായി കാണുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഒന്നിലും തെറ്റാത്ത വിശുദ്ധ ഒരു ജീവിതത്തിനുടമയായി മാറുന്നവരാണ് യഥാർത്ഥ ജീവിത വിജയമുള്ളവർ എന്ന് ഇവിടെ യാക്കോബ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനിയും അതിൻ്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുകയും എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഈ ഉപകാരം എന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വയമേ നിർജീവമാകുന്നു. താന് പറയുന്ന ആ തൻ്റെ യഥാർത്ഥ ഡെഫനിഷൻ, ആ തിയറിയുടെ ഒരു ഡെഫനിഷൻ ഇവിടെ അദ്ദേഹം നൽകുന്നതായി നമുക്ക് കാണാം. പ്രവൃത്തിയുടെ അപ്പോസ്തലൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നതായി ഞാൻ പ്രാരംഭത്തിൽ ചൂണ്ടിക്കാണിച്ചു കണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തെ പ്രവൃത്തിയുടെ അപ്പോസ്തലൻ എന്ന് പറയാൻ കാരണം? അദ്ദേഹം പറയുന്നു, ന്യായപ്രമാണമൊന്നും നിങ്ങൾ ലംഘിക്കുന്നില്ല, നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നവരാണ്, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ സാമ്പത്തികമായോ ആത്മീയമായോ ഏതെങ്കിലുമൊക്കെ നിലയിൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ, അവർ നഗ്നരാണെങ്കിൽ, അഹോവൃത്തിക്ക് വകയില്ലാത്തവരാണെങ്കിൽ, അവർക്ക് വേണ്ടത് കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നിടത്താണ് ജീവിത വിജയം ഇരിക്കുന്നത്. ഇവിടെ ചോദിക്കുന്നു, വിശന്ന് വയറ് കാഞ്ഞിരിക്കുന്നതിനോട് പറയുക പോയി സമാധാനത്തോടെ തീ കായുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിൻ്റെ ആത്മീയത എന്താണ്? അദ്ദേഹം പറയുന്നു, വിശപ്പുള്ളവന് തീയല്ലാണ് ആവശ്യം, തീ അല്ല അവൻ ആവശ്യം, അവന് വിശപ്പിനുള്ള വകയാണ് അവൻ ആവശ്യം. പലപ്പോഴും നമ്മുടെ തത്വസംഹിതകൾ, നമ്മുടെ പഠനങ്ങൾ, പഠിപ്പീതികളൊക്കെ മുമ്പേ പറഞ്ഞ പോലെയുള്ള യാക്കോ പറഞ്ഞ പോലെയുള്ള വിശന്നിരിക്കുന്നവന് തീ കായുവാനുള്ള ക്രമീകരണം ഒരുക്കി കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ്. അല്ല, വിശന്നിരിക്കുന്നവന് തീയല്ല ആവശ്യം, അവന് സാദൃശ്യമായ ഭക്ഷണമാണ് ആവശ്യം. ദൈവവചനമാകുന്ന ആത്മീയ ആഹാരത്തെ പകരുന്ന വ്യക്തികളായി നാം മാറുന്നിടത്ത് ജീവിത വിജയം ഇരിക്കും എന്നാണ് ഇവിടെ യാക്കോ പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ആ വിശ്വാസം, നമ്മുടെ ആത്മീയത നമുക്കുള്ളത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വക ഇല്ലാത്തവരുമായിരിക്കെ നിങ്ങൾ അവരോട് എന്ന് തീകായാനല്ല പറയേണ്ടത്, പിന്നെയോ അവർക്ക് വിശപ്പിനുള്ളത് കൊടുക്കുവാൻ തയ്യാറാകണം എന്നിവിടെ പറയുന്നു. ഇനിയും നമുക്കതിൻ്റെ 17-ാം വാക്യം മുതൽ വായിക്കാം. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്നും പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളിൽ കാണിച്ചു തരാം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമാണ്, പ്രവൃത്തി വിശ്വാസം കൂടെ ചേർന്ന് പോകുമ്പോൾ തന്നെ ചെയ്യുന്ന പ്രവൃത്തി, ജീവിതത്തിൽ എടുക്കുന്ന വിശ്വാസം അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന തലത്തിലേക്ക് വരണം. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ വിശുദ്ധനാ, ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ട്, ഇടം കൈ കൊടുക്കുന്ന വലം കൈ അറിയരുതെന്നാണല്ലോ, ആ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഞാൻ ഒരുപാട് ചിലവാക്കുന്ന ആളാ. അല്ല, യാക്കോ പറയുന്നു, അങ്ങനെയൊക്കെ ചെയ്തു അത് ദൈവം അംഗീകരിക്കും, എന്നാൽ നിന്റെ കൂട്ടുവിശ്വാസിയെ അവന് ബോധ്യമാകുന്ന നിലയിൽ, മറ്റുള്ളവർക്ക് ബോധ്യമാകുന്ന നിലയിൽ നിനക്ക് പരസ്യമായി സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ എന്തൊക്കെയോ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അർത്ഥം? അങ്ങനെ പാടില്ല. പരസ്യ നിലപാടുകൾ എടുക്കുവാൻ വിശ്വാസി തയ്യാറാകണം. ആരെയും കൈ തുറന്ന് സഹായിക്കുവാൻ തയ്യാറാകണം എന്നിവിടെ യാക്കോബ് പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി അടുത്തതിൻ്റെ 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുകളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയിൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. ഇവിടെ ആ പ്രവൃത്തിയെ കുറേ കൂടെ അദ്ദേഹം വിശദീകരിക്കുക. എങ്ങനെയാണ് പ്രവൃത്തി? എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കൊടുത്ത് ചെയ്യുന്നതിനകത്താണോ? അല്ല, മടി കൂടാതെ കറ തീർന്ന അനുഭവത്തോടെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്നവന് മാത്രമേ വിജയിക്കാൻ കഴിയൂ. അതിനുദാഹരണമായി അദ്ദേഹം അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു, നിന്റെ ഏകജാത പുത്രനെ ഞാൻ നിനക്ക് കാണിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവനെ യാഗമർപ്പിക്കുക. ഒടുവിൽ മോറിയാമലയിൽ അവനെ കൊണ്ടെത്തിച്ചതായി നാം വായിക്കുന്നു. മോറിയാമലയിൽ ആ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ അബ്രഹാം തയ്യാറാകുന്നു. അബ്രഹാമിന് അവിടെ യാതൊരു ചാഞ്ചല്യവുമില്ല. നമ്മളിൽ പലരെ പോലെ ഇടയ്ക്ക് നോക്കുക, ദൈവം എന്തോ പ്രവർത്തിക്കുന്നു, കാക്ക വരുന്നുണ്ടോ, ആടപ്പുറത്തുണ്ടോ, ഇതൊന്നും അബ്രഹാമിന് വിഷയമല്ല. ദൈവം പറഞ്ഞു യാഗമർപ്പിക്കുവാൻ, അതിൻ്റെ അപ്പുറത്തെയും ബിയും ഒന്നും അവന് വിഷയമല്ല, എടവും വലവും വിഷയമല്ല. അവൻ മകനെ കൊണ്ടുചെല്ലുന്നു, പിടിച്ചു കെട്ടുന്നു, വാളെടുക്കുന്നു, വെട്ടാൻ തയ്യാറാകുന്നു. ദൈവം ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിക്കുമായിരുന്നു. അതെ, ആ കടുത്ത വിശ്വാസത്തെയാണ് ഇവിടെ യാക്കോബ് എടുത്ത് ഉദ്ധരിക്കുന്നത്. നമ്മൾ സംശയിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു അതിർവരം വിട്ട് ചെയ്യാതെ കടുത്ത വിശ്വാസത്തോടെ ദൈവത്തെ അതിർകടന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നാം ഏത് പ്രവൃത്തി ചെയ്യുന്നുവോ അവിടെ നമുക്ക് വിജയിക്കുവാൻ കഴിയും. രാഹാബ് എന്ന വേശ്യ ദൂതരെ കൈക്കൊണ്ടത് ഇവിടെ എൻ്റെ 25 വാക്യത്തിൽ യാക്കോബ് പറയുന്നുണ്ട്. അവളുടെ ജീവൻ പോലും നഷ്ടത്തിലാകാം, അപകടത്തിലാകാം, അവൾ ഭീഷണിയിലാണ്. കാരണം സ്വന്തം രാജ്യത്തെ ഉറ്റിക്കൊടുക്കുകയാണ് അവളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ എന്നുള്ള ബോധ്യമാണ് ഈ പ്രവൃത്തിക്ക് അവളെ പ്രേരിപ്പിച്ചത്. സ്വന്തം ജീവൻ കൂടെ അവഗണിച്ചുകൊണ്ട്, തൃണവഗണിച്ചുകൊണ്ട് അവൾ ആ ഇസ്രായേലിന് രക്ഷ ചെയ്യുവാൻ അവിടെ തയ്യാറെടുക്കുന്നു. നമ്മുടേത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ, നമ്മുടെ സെക്യൂരിറ്റി ഒന്നും അല്ല നമുക്ക് വിഷയമായിരിക്കേണ്ടത്. ദൈവം നമ്മെ ഏൽപ്പിച്ചത് എന്തും ഏത് സമയത്തും ചെയ്യുവാൻ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ചുവടുവെക്കുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ ഇവിടെ വിജയകരമായ ജീവിതം ചെയ്തെടുത്ത് അബ്രഹാമിനെ പോലെ ആ മകന് പകരം ആട്ടിൻകുട്ടിയെ കൊമ്പിൽ കുരുങ്ങിക്കിടക്കുന്ന ആട്ടിൻകുട്ടിയെ കണ്ടെത്തിയതുപോലെ പകര സംവിധാനങ്ങൾ നമുക്കായി ഒരുക്കി നമ്മെ ഈ രാജ്യത്തെ ലജ്ജിപ്പിക്കാതെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതിന് സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കടന്ന വിശ്വാസമുള്ളവരായി, ഒരു ഒരു ചാഞ്ചല്യമില്ലാത്തവരായി അബ്രഹാമിനെ പോലെ, രാഹാബിനെ പോലെ മുന്നേറുവാൻ നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.